You're with SBS Radio.
നമസ്കാരം. ശ്രീ വയലാർ ശരത്ചന്ദ്രവർമ്മ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്, സ്വാഗതം ഓസ്ട്രേലിയയിലേക്കും.
എല്ലാ പേർക്കും, എസ് ബി എസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും, വയലാറിൻ്റെ കുടുംബത്തിൻ്റെ സുപ്രഭാതം എന്ന് പറയാം.
ഞാനൊരിക്കൽ വായിച്ചിട്ടുണ്ട്, താങ്കൾക്ക് വിമാനം കയറാൻ പേടിയായിരുന്നു, അതുകൊണ്ട് വിദേശത്തേക്ക് പോകാനൊക്കെ മടിയായിരുന്നു വായിച്ചിരുന്നു. പക്ഷേ വയലാർ രാമവർമ്മയുടെ കവിതകൾ അവതരിപ്പിക്കാനോ അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് പോകുന്നതെന്ന് കേട്ടിരുന്നു. ഇത്രയും ദൂരം, ഇത്രയും ദീർഘമായൊരു ദൂരം യാത്ര ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുന്നു വിമാനം കയറാൻ പേടിയായിട്ടും. എന്താണ്, വയലാർ കവിതകൾ തന്നെയാണോ ഇതിലേക്ക് നയിക്കുന്നത്?
വയലാർ കവിതകൾ എന്ന് പറയുന്നത് വയലാർ അതിൻ്റെ ഒരു മലയാള ഭാഷയുടെ ഒരു പ്രചാരകൻ എന്ന നിലയിൽ ആ ദൗത്യം ഏറ്റെടുക്കേണ്ട ജോലി എനിക്കുണ്ട്. കാര്യം ഈ 10,000 അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ യാത്ര ചെയ്തതിനേക്കാൾ എത്രയോ വർഷം മുമ്പാണ് എഴുത്തച്ഛൻ ഇത് തുടങ്ങിയത്, എത്രയോ അല്ലേ? അത് ദൂരം വശം നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അതിങ്ങനെ തുടങ്ങി എവിടെ ഏകദേശമൊക്കെ നമ്മുടെ കേരളത്തിലും അതിനോട് ചെറിയ വിയോജിപ്പ് പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുമ്പോഴും ഇത്രയും ദൂരെ ഇങ്ങനെ ഈ 10,000 കിലോമീറ്റർ അപ്പുറത്ത് ഈ മലയാളത്തിനെ പുരോഗമനപരമായിട്ട് തന്നെ എന്നല്ല ഇതിനെ എങ്ങനെ നിലനിർത്താം, അതിൻ്റെ ആ ഒരു അതിങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത് ശരിക്ക് മധുസൂദൻ സാറിനാണ്. സാറിന് എനിക്ക് യാദൃശ്യമായിട്ട് കാണാനിടയായപ്പോൾ, ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ ഈയിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ല, വിളിക്കുകയാണെങ്കിൽ പോകണം എന്ന് തന്നെ പറഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല, മലയാളത്തിനെ വളരെ വലിയ പിന്നെ സദസ്സൊന്നും കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഉള്ളത് സിംഹകുട്ടികളാണ്. ആ കൂട്ടത്തിൽ പോയിട്ട് ശരത്തിൻ്റെ അച്ഛൻ്റെയും മലയാളത്തിൻ്റെയും പ്രത്യേക വയലാറിൻ്റെയും കൂടെ ആ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചു കൊടുക്കുകയും അത് നമ്മുടെ ഭാഷയെ നമുക്ക് ഇത്രമാത്രം സ്നേഹിച്ച് പിന്നെ എല്ലായിടത്തും പരത്താം എന്നുള്ളതിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും അങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ഒരേകദേശം 1 മാസം 1.5 മാസം കഴിയുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ വിളി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വിമാനപ്പേടി എന്ന് പറഞ്ഞത് ഇത്രയും ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് വലിയ പ്രശ്നമായി. കാരണം 2.5 മണിക്കൂർ യാത്ര ചെയ്തുള്ള ശീലമുള്ളൂ ദുബായിക്ക് മാത്രം. ഇത്രയും മണിക്കൂർ 7 മണിക്കൂർ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് വരണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിലും അതിനപ്പുറത്താണല്ലോ നമ്മുടെ ദൗത്യം. കാര്യം മലയാളം ക്ഷയിക്കരുത്, അതിനുവേണ്ടി ഒരു വിപ്ലവകാരി ആയാലും ഒരു രക്തസാക്ഷിയായാലും സാരേ ഇല്ല എന്നുള്ള രീതിയിൽ ആ ഭയത്തിലേക്കും കൊണ്ട് മടക്കി വീട്ടിൽ തന്നെ വച്ചിട്ട് അങ്ങ് കയറി വന്ന് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് 1st വന്നതാണ്. അഡ്ലൈഡും ബ്രിസ്ബെയിനും കഴിഞ്ഞു, ഈ പറഞ്ഞ എല്ലാ അനുഭവവും നമുക്ക് കിട്ടി, ഇപ്പോൾ സിഡ്നിയിൽ എത്തിയിരിക്കുന്നു.
എന്താണ് ഇവിടുത്തെ ഒരു സന്ദർശനത്തിൽ എന്താണ് പരിപാടികൾ, എന്താണ് അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്?
ഇവിടെ ഇപ്പോൾ എന്താ നമ്മുടെ സാംസ്കാരിക പരിപാടികൾ തന്നെയായിരുന്നു ഈ 2 അഡ്ലൈഡിൽ പങ്കെടുത്തതും ബ്രിസ്ബെയിലും പങ്കെടുത്ത് ഇന്നിവിടെ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ സിഡ്നി വരുന്നതും ഇനി മെൽബണിൽ പോകുന്നതും കാൻബറയിൽ പോകുന്നതും പെർത്തിൽ പോകുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗം തന്നെ. പക്ഷേ എല്ലാം ഈ പറഞ്ഞ പോലെ ക്രീമാണ്, ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ഭാഷയെ വളരെ ഗൗരവമായിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതെങ്ങനെയാണ് അതിന് പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് അവിടെ നടക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ മുമ്പ് അവിടെ ഒരു പുസ്തകം ഇറങ്ങിയാൽ അത് ഇവിടെ അതി അറിയുന്നൊരു അതിനെക്കുറിച്ച് ചർച്ചയുള്ള വേദികൾ ഇവിടെ പലതും ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ തീർച്ചയായും അങ്ങനെ നോക്കിയാൽ മലയാളത്തിന് എന്തുമാത്രം സംഭാവന ചെയ്യാം ലോകത്തിന് വേണ്ടി. ശരിക്കും മലയാളം ഒരു കൊച്ചു ഭാഷയായി പോയി എന്നുള്ളൊരു പോരായ്മ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മറ്റു ഭാഷ പിന്നെ ഇംഗ്ലീഷ് പ്രത്യേകിച്ച് വായിക്കുമ്പോൾ ഇമേജറീസ് കൂടുതൽ എത്രയോ എഴുത്തച്ഛനും കുഞ്ഞൻ തമ്പിയാരും ഒക്കെ ചെയ്തിരിക്കുന്ന എത്രയോ ഇമേജസ് ഉണ്ട് അവരൊക്കെ, പക്ഷേ മലയാളത്തിലായിപ്പോയി എന്നുള്ളൊരു വലിയ അവശ്യം നമുക്ക് അത് നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു 10 മലയാളിയെ കാണുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഓസ്ട്രേലിയക്കാരനോ അല്ലെങ്കിൽ അന്യഭാഷക്കാരനോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ഭാഷയ്ക്ക് കിട്ടുന്ന മറ്റൊരു തർജ്ജുമയിലൂടെ വീണ്ടും ഭാഷ വളരാൻ സാധിച്ചാൽ അത് നമ്മുടെ ദൗത്യം എന്ന നിലയ്ക്ക് തന്നെ ഏറ്റെടുത്ത ഒരു കൃത്യമായിട്ട് മലയാള ഭാഷയുടെ അക്ഷരം പഠിച്ചത് അല്ലെങ്കിൽ അമ്മയാണ് മലയാളം എന്നറിയുന്ന ഒരു മകൻ്റെ കടമയാണ്
തീർച്ചയായും. എന്നാലും അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം അഭിമുഖം ചെയ്യുന്നയാൾ അഭിമുഖീകരിക്കുന്നൊരു പ്രതിസന്ധിയുണ്ട്. കാരണം മുന്നിലിരിക്കുന്ന അതിഥി ഒരു സെലിബ്രിറ്റി തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിൻ്റെ ലെഗസിയെക്കുറിച്ച് ചോദിക്കേണ്ടി വരും. അതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ മറ്റു പലരും മറ്റു പല മേഖലകളിലുള്ളവർ പറയാറുണ്ട് കൂടുതൽ എന്നെക്കുറിച്ച് ചോദിക്കൂ എന്ന് പറയാറുണ്ട്. താങ്കൾ ഒരു അഭിമുഖത്തിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. താങ്കൾക്ക് താങ്കളുടെ അച്ഛനെക്കുറിച്ച്, വയലാർ രാമവർമ്മയെക്കുറിച്ച്, മലയാളികൾ ഏറ്റവും അധികം ആരാധിക്കുന്ന കവിയെക്കുറിച്ച്, ഗാന്ധ ജീതാവിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടമെന്ന് തോന്നുന്നു.
എനിക്ക് തോന്നുന്ന അച്ഛൻ്റെ പല കാര്യങ്ങളും ഇനിയും നടക്കാൻ സംഭവിക്കാനുള്ള കാര്യങ്ങൾ വരെ വയലാർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ചന്ദ്രനിൽ ഇറങ്ങുന്ന കാര്യം, ഒരു വിപ്ലവം ഉണ്ടാകുന്ന കാര്യം, അതൊക്കെ മുന്നോടിയായിട്ട് പറഞ്ഞതൊക്കെ ഇങ്ങനെ സംഭവിച്ച പോലെ നോസ്ട്രഡാമസ് എന്നൊരു പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ സാഹിത്യത്തിലൂടെ ആ കാര്യം കൃത്യമായി പറയുന്നു. അങ്ങനെ ഒരാളിങ്ങനെ കൊച്ചു സ്ഥലത്ത് ജീവിച്ചിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പോരെ നമ്മുടെ സദ്യ വിളമ്പുന്നതെന്നാണ് കാര്യം. അതിനിയുണ്ട് കാര്യം, ഇനിയും സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള സംഭവം കേരളത്തിലെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അധികം രൂക്ഷമായിരിക്കുന്നൊരു സമയത്താണ് നമ്മൾ 72 എഴുപത്തിരണ്ടിൽ എഴുതിയത്, 72 നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്. എത്ര കൊല്ലം കഴിഞ്ഞു ഇപ്പം അത് രൂക്ഷമാകുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അതൊരു കാര്യം. അതേപോലെ ഇങ്ങനെ പിന്നെ ആഴിയലയാഴി ഒരു സുനാമി വരുന്നത്, പിന്നെ ഗഗനമേ ഗഗനമേ എന്നുള്ളൊരു പുതു വേറൊരു പാട്ടുണ്ട്, ഭൂമിയിലേക്ക് രാഷ്ട്രമായിട്ട് ഒന്ന് ഇടിക്കാൻ പോകുന്നൊരു സംഭവം. പക്ഷെ അവിടെ ഒക്കെ ഒരു പോസിറ്റീവായിട്ട് വല്ല പറഞ്ഞിട്ടുണ്ട്. ഈ ഏകാന്തത എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഐഡിൽ മൈൻഡ് ഇസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നല്ലേ. ഒരു ഒരു പ്രണയമോ ഒരു സ്നേഹമോ ഒക്കെ ഉണ്ട് ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നിൻ്റെ ഈ പിന്നെ ഭൂതാവസ്ഥ പ്രേതത്തിൻ്റെ മാനസികാവസ്ഥ മാനി നീ സ്നേഹിക്കാൻ പഠിക്കും. അപ്പോൾ ആ സ്നേഹം ഉണ്ടെങ്കിൽ ഏത് ഗ്രഹം വരെ അവൻ്റെ ചൂട് മാറിയിട്ട് തണുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സാസ് നമ്മുടെ അതാണല്ലോ വയലാറിൻ്റെ ഏറ്റവും വലിയ ദൈവത്തിനെക്കുറിച്ച് വയലാർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. ഇതാണ് വയലാറിൻ്റെ ഈശ്വരവിശ്വാസം. അപ്പോൾ അത് വളരെ ലളിതമായിട്ട് ഈ ഒരു കാലഘട്ടം, ഇപ്പോൾ ഈ തമ്മിൽ തല്ലുന്നൊരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്, അതിപ്പോൾ അവിടെ മാത്രം പറയാൻ പോരാ, ഇവിടെ ഉണ്ടെങ്കിൽ അത് ഇനിയും ബാക്കി പറയാനുണ്ട്, അത് സ്വീകരിക്കാനും ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് വളരെ ഗൗരവമായിട്ട് ഈ രണ്ട് പരിപാടി ഞാൻ പങ്കെടുത്തപ്പോഴും എനിക്കത് വളരെയധികം ബോധ്യപ്പെട്ടു. ഇങ്ങോട്ട് ചോദിക്കാൻ ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മകൻ്റെ കടമ തന്നെയാണ്, ഒരു ഭാഷ അറിയുന്നതിൻ്റെ രണ്ടർത്ഥത്തിലാണ്, ഒരു വേടിക്ക് ഇരട്ടി മകൻ തന്നെ ഇല്ലേ വന്നിരിക്കുന്നത്.
തീർച്ചയായും. പക്ഷേ ഇതിൽ അപ്പം ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് വയലാറിൻ്റെ ഈശ്വര വിശ്വാസം ഒരു പക്ഷേ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വയലാറിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് താങ്കൾ ഇപ്പോൾ പറഞ്ഞു, സ്വാഭാവികമായി നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത് തന്നെയായിരിക്കും. കാരണം ഇപ്പോഴത്തെ കലുഷിതമായ കാലഘട്ടം, ചില കവികൾ കാലത്തിനൊപ്പം നടക്കുന്നവരുണ്ട്, ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം എഴുതുന്ന അത് മനോഹരമായി എഴുതുന്നവരുണ്ട്, ചില കവികൾ കാലത്തിന് മുമ്പേ നടക്കുന്നവരാണ്. വയലാർ രണ്ടും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു, ഇപ്പോൾ നടക്കുന്ന ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവിയായിരുന്നു വയലാറെങ്കിൽ അദ്ദേഹം ഇത്തരം കവിതകൾ അല്ലെങ്കിൽ ഇത്തരം ഗാനങ്ങൾ എഴുതുമായിരുന്നോ? താങ്കൾ മകൻ നേരിട്ട് അച്ഛനെ കണ്ട വ്യക്തി എന്ന രീതിയിൽ വയലാർ എഴുതാൻ മടിക്കുമായിരുന്ന ഗാനങ്ങളുണ്ടായിരുന്നു, ഏതൊക്കെ കവിതകളായിരിക്കും അല്ലെങ്കിൽ ഏതൊക്കെ ഗാനങ്ങളായിരിക്കും അദ്ദേഹം എഴുതാതിരിക്കുക?
ഇല്ല, വയലാർ എഴുതാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് കാര്യം അന്ന് ജീവിച്ചിരുന്നപ്പോഴും പിന്നെ ഒരു മതപരമായ പ്രശ്നങ്ങളൊന്നും അത്രയും സഹകരിച്ച് മേടിച്ചിട്ടില്ലെങ്കിൽ കൂടിയും രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. നക്സലൈറ്റുകാർ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സാരി, ഞാൻ എഴുതിയതിൻ്റെ പേരിലാണ്, ഞാൻ മരിക്കാൻ തയ്യാറാണ്, ശരി, നിങ്ങളുടെ കൈകൊണ്ട് തന്നെയാണെങ്കിൽ എനിക്കതിൽ ഭയമില്ല എന്ന് വീട്ടിൽ വന്നവരോട് പറഞ്ഞു വിട്ടയാളാണ്. അപ്പം മരണത്തെക്കുറിച്ചോ അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചോ ഭയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എഴുതുമായിരിക്കും, പക്ഷേ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് പിന്നത്തെ കാര്യം. ഇന്നും പല കാര്യങ്ങളും പിന്നെ അവിടെ കേൾക്കുമ്പോഴൊക്കെ വയലാറ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലരും ചോദിച്ചിരുന്നു ഇപ്പോൾ. പക്ഷേ ഈ പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇന്ന് അതിനെ വേറൊരു ആംഗിൾ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരു പക്ഷേ വാക്കിനെ വാക്കുകൊണ്ട് എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു വയലാർ ജീവിച്ചിരുന്നതാണ് വയലാറിൻ്റെ ഏറ്റവും വലിയ ഭാഗം. കാര്യം അന്ന് ആയുധം എടുത്തക്കല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് വായനയിലൂടെ വാക്കുകൾ ഒരച്ചൊരച്ച് പുതിയ ആശയം ഉണ്ടാക്കുന്ന ഒരു ലോകത്തിൽ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു ചർച്ച ചെയ്യാൻ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ. ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വേറൊരു ഭാഷയിലാണ്. ആ സമയത്തൊക്കെ വയലാറിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആ തൻ്റെയോട് ഇപ്പോൾ കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അത് കണ്ടറിയേണ്ട കാര്യമായി. ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല.
പക്ഷേ എഴുതുമായിരുന്നു തന്നെ,
എഴുതുമായിരുന്നു, അത് സംശയമില്ല.
പക്ഷേ എന്തായിരിക്കും അദ്ദേഹം കൂടുതൽ തീവ്രമായി എഴുതാൻ സാധ്യത ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ, ഇപ്പോഴത്തെ കലുഷിതമായ കാലഘട്ടത്തിലാണെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ എന്ത് വരികളായിരിക്കും?
ജീവിച്ചിരുന്നപ്പോഴും മനുഷ്യത്വത്തിന് വേണ്ടി തന്നെയാണ് വയലാർ. ഒരിക്കലും ഞാൻ എന്ന് പറയുന്നത് വയലാർ എന്നുള്ള വ്യക്തിയല്ല, മനുഷ്യനായിരുന്നു. എനിക്ക് മരണമില്ല വെച്ചാൽ മനുഷ്യന് മരണമില്ല. കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഞാനല്ല പോകുന്നത്, മനുഷ്യനാണ്. അപ്പം എല്ലാം എന്നിൽ തുടങ്ങും, എല്ലാം എനിക്ക് ചില സമയത്ത് എനിക്ക് ഈശ്വരൻ എന്ന് വരെ പേരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില നേരത്ത് അപ്പം ആ തലത്തിലേക്ക് എത്തുന്ന ഒരു മനുഷ്യൻ്റെ മനുഷ്യപക്ഷമായിരുന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇപ്പം ഒരു കാലത്ത് ഈ കവികൾക്കെല്ലാം ഒന്നായിരുന്നത് രണ്ടായി പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ രണ്ടായി വന്നപ്പോൾ ഉണ്ടായൊരു തേയങ്ങളുണ്ടല്ലോ, അതൊക്കെ വല്ലാണ്ട് ബാധിച്ചിരുന്നു. അപ്പോൾ അത് ചില രണ്ടായിട്ട് അപ്പം രണ്ടുപേരും പോയിൻ്റ് അദ്ദേഹം എഴുതിയിരുന്നു എന്ന് അങ്ങനെ സംഭവം ഉണ്ടായി. പക്ഷേ അതൊരു ദുഃഖമാണ്, വേദനയാണ് രണ്ടാകുന്നത്. അപ്പം മനുഷ്യൻ്റെ പക്ഷം അത് എപ്പം പിന്നെ വീക്കാവുന്നു, അവിടെയൊക്കെ ഒരു അവതാരം പോലെ വരണമെന്ന് ആഗ്രഹിച്ച കവികളിൽ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു വയലാറെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
താങ്കൾ ഈ പക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ, ഇപ്പം വയലാർ ചരമദിനമാണ് ഇപ്പോൾ ഒക്ടോബർ 27 കഴിഞ്ഞു പോയത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇപ്പോൾ വയലാർ ഏത് പക്ഷത്തെ കവിയായിരുന്നു എന്ന് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി വ്യക്തമായി ഒരു വൈരുദ്ധ്യം നിറഞ്ഞ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ജന്മഭൂമിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വരുന്നുണ്ട്, വയലാർ കടുത്ത ഹിന്ദുവിശ്വാസിയായ ഒരു കവിയായിരുന്നു, അദ്ദേഹത്തെ സുഹൃത്തുക്കൾ ചേർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കവി എന്ന രീതിയിൽ മുദ്ര കുത്തിയതാണ്. മറിച്ച് ഇടതുപക്ഷക്കാർ പറയുന്നുണ്ട് ഒരു വിപ്ലവ കവിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും വയലാറിൻ്റെ ഒരു ഈശ്വരൻ ഹിന്ദു അല്ല എന്നൊരു ഗാനത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കൃഷ്ണനെ ചതിച്ചു, ബുദ്ധനെ ചതിച്ചു, ക്രിസ്തുദേവനെ ചതിച്ചു, നബിയെ ചതിച്ചു, അടുത്തത് പറയുന്നത് മാർക്സിനെ ചതിച്ചു എന്നാണ്, നിങ്ങൾ നല്ലവരെന്ന് നടിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു 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 വിശ്വാസം, കൃത്യമായൊരു വിശ്വാസം നിലപാട് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു?
അല്ല, ഒരു തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നയാളാണ്. ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ എന്തെല്ലാം തെറ്റെന്ന് തോന്നിയിട്ടുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇന്ന ഒരു പക്ഷം നിന്നിട്ട് അത് ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, പക്ഷേ കാര്യം പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില നിബന്ധനകളൊക്കെ വഴങ്ങേണ്ടി വരും. സത്യം പറയുക എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പം ഉൾക്കൊള്ളുന്ന വേറെ കാര്യം, ഉൾക്കൊള്ളേണ്ട നല്ല കാര്യം. അങ്ങനെ നമ്മൾ കൂടെ നിന്ന് അതിൻ്റെ ഒരു സഹയാത്രയായിട്ട് പോകുന്ന സുഖം, എന്നാൽ അതിൻ്റെ ഭാഗമാകുക വേണം. ഇപ്പം നമ്മളിപ്പോൾ കവിത മാത്രം വച്ച് ശ്രദ്ധിച്ചാൽ ഒരു ഹൈന്ദവ കവിതകളോ ഒരു ഭക്തി കവിതയോ ഒന്നും അതിൽ അറിയത്തില്ല. അതെല്ലാം മനുഷ്യനോട് നിൽക്കുന്ന, മനുഷ്യൻ്റെ മോചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ പങ്കീർന്ന് തന്നെ എഴുതിയിരുന്നത്.
സർഗസംഗീതം പോലുള്ള കവിതകളിൽ പക്ഷേ ഒരു കുറച്ചുകൂടി ഭക്തി, അല്ലെങ്കിൽ ആ ഒരു സംസ്കൃത വേദാന്തത്തിൻ്റെയൊക്കെ ഒരു
രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വയലാർ വെറും ഈ വെറും ഒരു ഡെപ്ത് ഇല്ലാത്ത കവിത ശരിയാണ്, വളരെ ലളിതമാണ്. പക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള കവിതകൾ എനിക്ക് എഴുതാൻ കഴിയുമെന്നും, ഒപ്പം ഭാരതത്തിന് സംസ്കാരമുണ്ട്, അത് ഓർമ്മിക്കണമല്ലോ. ഇപ്പം നമ്മൾ വെൻ യു ആർ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു എന്നുള്ള ചൊല്ല്, അതും കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ നനവും ഒരു വിളവ് ഇടണമെങ്കിൽ അതിൻ്റെ മണ്ണിൻ്റെ സ്വഭാവം അറിയണമല്ലോ. അങ്ങനെ കൾച്ചർ വളരെ പിന്നെ പാരമ്പര്യമായിട്ടുണ്ട്. പക്ഷേ അത് എവിടെയൊക്കെ വഴിതെറ്റി പോകുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ആളെന്ന നിലയിലാണ് ആ ജീവിതത്തിൽ നിന്ന് ആ വഴി വെട്ടിത്തിരിച്ചത്. ഇപ്പോൾ വാളല്ലൻ സമരായുധം ചണച്ചേട്ടൻ, അപ്പോൾ എല്ലാവരും ധരിച്ചത് വിപ്ലവം മാറ്റിയിട്ട് സുഖമാനാകുന്ന, അങ്ങനെയല്ല, ഒരു ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ്റെ ആയുധമാണ് വാള്. ആ ക്ഷത്രിയത്വം അല്ലെങ്കിൽ ആ വാള് തുരുമ്പിക്കുന്ന വാള് എനിക്ക് വേണ്ട, അത് മാറ്റി വെച്ചത് അതിനേക്കാൾ കുറച്ചുകൂടെ ആൾക്കാരോട് സമ്മേളനം നടത്താനായിട്ട് നല്ലത് ഭാഷയും പേനയും തന്നെയാണ് എന്നുള്ള രീതിയിൽ, അല്ലാണ്ട് മറ്റു രീതിയിലല്ല. വിപ്ലവം താഴേക്കുകയല്ല, ക്ഷത്രിയത്വത്തെ താഴെക്കുകയായിരുന്നു.
അല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്വന്തം കവിത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സ്വന്തം കവിതയുടെ സർഗശക്തിയെക്കുറിച്ച് ഏറ്റവും അധികം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുള്ള കവി കൂടിയായിരുന്നു വയലാർ രാമവർമ്മ. കാരണം ഇപ്പോൾ എനിക്ക് മരണമില്ല എന്ന് കവിത എഴുതുമ്പോൾ അത് ഞാനെന്ന കവിക്ക് മരണമില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. വയലാറിൻ്റെ കവിതകൾ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്ന അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. ഇപ്പോൾ അശ്വമേധത്തിലാണെങ്കിൽ എൻ സർഗശക്തിയാം കുതിരയെ അഴിച്ചുവിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ. അതായത് മനുഷ്യൻ്റെ ശക്തിയെ, മനുഷ്യൻ്റെ സർഗശക്തിക്ക് എന്തിനേയും കീഴടക്കാൻ കഴിയും എന്നൊരു പൂർണ്ണ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പക്ഷേ വയലാർ പലപ്പോഴും വിമർശിക്കപ്പെടാതെ പോയെന്ന് ഒരു സാധാരണക്കാരനായ ആസ്വാദകൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംശയമോ വിമർശനമോ ആണ്. ഇത്തരത്തിലെടുത്തൊരു നിലപാട്, തൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആ ഒരു ഉറച്ച നിലപാടെടുക്കുന്നതിന് പകരം ഓരോ പക്ഷത്തെയും നിലപാടുകളിലേക്ക് മാറുമ്പോൾ അതിന് പൂർണ്ണമായി പ്രാധാന്യം കൊടുക്കുകയും കൃത്യമായ ഒരു നിലപാട് തറ ഇല്ലാതിരിക്കുകയും ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ സർവസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിച്ച അഗ്നികുണ്ഡത്തിൽ മുഖംമൂടികൾ വലിച്ചെറിയൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെയാണ് അദ്ദേഹം ഗായത്രി മന്ത്രം വെച്ചുകൊണ്ട് പറയുന്നതും സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്നതും എല്ലാം അദ്ദേഹം അതേ തൂലിക കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് എടുക്കാത്ത കവിയാണ് എന്നും ഒരു ആസ്വാദകൻ എന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്.
എനിക്ക് വ്യക്തമായിട്ട് പറയാൻ വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കവിത അല്ലെങ്കിൽ കവി എന്ന നിലയ്ക്ക് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഈ മനുഷ്യത്വ പ്രസ്ഥാനം. സിനിമയിൽ എന്ന് പറയുമ്പം അത് സന്ദർഭം അനുസരിച്ചും സിനിമയ്ക്ക് വേണ്ടതനുസരിച്ചും പാട്ടുകൾ എഴുതേണ്ടി വന്നു. ഇപ്പോൾ പത്മതീർത്ഥമെന്ന ഒരു ഗായത്രി മന്ത്രമാണെങ്കിലും അത് വിപ്ലവഗാനാണ്. അത് ആർക്കും അറിയില്ല, അത് ഭക്തിഗാനാന്ന് എല്ലാവർക്കും തുടക്കം തോന്നുന്നു. അല്ല, അങ്ങനെ എന്തിനാണ് മനസ്സാകുന്ന പത്മതീർത്ഥത്തിന് ഉണാൻ പറയുന്നത് വെച്ചാൽ, പ്രഭാതകിരണം നെറ്റിയിലണിയും പ്രസാദങ്ങൾക്കുള്ളിൽ സഹസ്രനാമം കേട്ട് മയങ്ങും മയങ്ങിപ്പോയി സാളഗ്രാമങ്ങൾ, അതിൽ അടിമ കിടത്തിയ ഭാരത പൗരനുണരാൻ പുതിയൊരു പുരുഷാർത്ഥത്തിന് യാഗപ്പുരകളിൽ വെച്ച് വളർത്താൻ. ഈ പഴയതൊക്കെ എങ്ങനെ ചീഞ്ഞിട്ടുണ്ട്, തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി മനുഷ്യത്വത്തിന് പറ്റിയൊരു ഭാരത പൗരന് പറ്റിയൊരു പുരുഷാർത്ഥം വേണമെങ്കിൽ ഉണ്ടാക്ക്, അതിനുവേണ്ടി നീ മനസ്സാകുന്ന പത്മതീർത്ഥനോണം തന്നെ പറയുന്നത്. അതാണ് എൻ്റെ ശരി. അതേപോലെ മറ്റേതായാലും ഇപ്പം മുത്തശ്ശി അമ്മയ്ക്ക് വേണ്ടി പാട്ടിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലകളിൽ ഒരു ദിവസം ഞാൻ പോവും, ശബരിമലയിൽ തങ്ക സൂര്യോദയം, അല്ലെങ്കിൽ ദാസേട്ടന് വേണ്ടി. അത് സിനിമാപക്ഷത്തിൽ സിനിമയ്ക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും, വയലാർ എന്നുള്ളയാൾ മരിക്കുന്ന സമയം ഏറ്റവും അവസാനവും പറഞ്ഞത് തന്നെയാണ്, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന അല്ലാണ്ട് നിലപാടില്ലാത്ത ആളല്ല. സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ സിനിമാ പാട്ട് അതൊരു കഥാപാത്രത്തിന് വേണ്ടി എഴുതിയ പാട്ട് അല്ലെങ്കിൽ കഥയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട്, അത് ഒരു തൊഴിൽ. പക്ഷേ കൃത്യമായി നിലപാടുള്ളയാൾ തന്നെയാണ് എൻ്റെ
പക്ഷെ അതിൽ തന്നെ ഒരു സനാതന ധർമ്മത്തെ കുറിച്ച് അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാടുകൾ, ഒരു ഹൈന്ദവ ധർമ്മം സനാതന ധർമ്മം എന്നതിനെ അദ്ദേഹം കൂടുതലായി മുറുകെ പിടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും പലപ്പോഴും ഈ പറഞ്ഞ ഗാനങ്ങളിൽ തന്നെയാണ് കൂടുതലായി ഉള്ളത്. അപ്പോൾ ഓരോ രശ്മി തരംഗത്തിനുള്ളിലും രൂപമായി ഭാവമായി സനാതന ധർമ്മം എന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പല കവിതകളിൽ പോലും അതിന്റെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്.
അല്ലാതെ എനിക്ക് തോന്നുന്നു അതിനകത്തുള്ളൊരു ശാസ്ത്രവശമുണ്ടല്ലോ. ഇപ്പൊ അമീബിയ മുതല് നമ്മുടെ മനുഷ്യരാകുന്നവരെയുള്ള അതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതൊരു ശാസ്ത്ര വളർച്ചയാണ്. പക്ഷെ അതിനകത്ത് അതിനകത്ത് അന്ധവിശ്വാസം വല്ലതും ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പം നമ്മളിപ്പം ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം പറയുന്നത് തന്നെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബിംബത്തെ മാതൃകയാക്കി വെച്ചോളൂ, പക്ഷേ ആ ബിംബത്തിൽ നീ അടിയരുത്, അടിഞ്ഞു പോ, അടിമയായി പോകരുത്, തിരിച്ചെടുക്കണം, നീ തിന്നിലേക്ക് വരണം അങ്ങനെ വേണമെങ്കിൽ, എന്നിട്ട് നീ വളരണം. അപ്പോൾ അതാണല്ലോ അദ്വൈതം. തത്വമസിതാണല്ലോ അച്ഛൻ്റെ അദ്വൈത സിദ്ധാന്തം അതുതന്നെയായിരുന്നു. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, ആയിരം ജാതികളായിരം മതങ്ങളായിരം ദൈവങ്ങൾ അല്ലേ, പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ, ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്ന രാത്രി വെളിച്ചം. ഇപ്പം ഇവിടെ നടക്കുന്ന സംഭവം അതാണ്. അദ്വൈത സിദ്ധാന്തം നല്ലതാണ്, നീ ഞാനും ഒന്നാണ്, എല്ലാം രീതിയിലൊന്നാണല്ലോ, അങ്ങനെ ഉണ്ടാകും. ഏത് ഇതാണ് രണ്ട് പേര് തമ്മിൽ ചേരുമ്പോഴുള്ള മൂന്നാമതൊരു ആശയം തന്നെ ഉണ്ടാകുന്നു. അപ്പം നമ്മളിപ്പോൾ ഒഴിഞ്ഞു മാറുന്ന മതിൽ കെട്ടി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. ആ സമയത്ത് അദ്വൈതത്തെ ഓർമ്മിപ്പിക്കുക, അങ്ങനെ ഒരു നല്ല തത്വം ഇവിടെ ഉണ്ടായിരുന്നു. ആ പക്ഷേ അതിനെ പിന്നെ എന്താ പറയുക, വഴി തെറ്റിച്ചു. അതിനുള്ള അത് പറയുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ആ പഴയ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അതിനകത്തുള്ള നന്മതിന്മകളെ വേർതിരിച്ചിട്ടുണ്ട്.
തീർച്ചയായും. ഇപ്പോൾ താങ്കൾ തത്വമസിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ശബരിമല വിവാദം ഏറ്റവും കത്തി നിൽക്കുന്ന സമയമാണ്. വയലാർ ഒരു പക്ഷേ ക്ഷേത്രങ്ങളിൽ അങ്ങനെ പോകുമായിരുന്ന ആളായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ശബരിമലയിൽ പോകണമെന്നും മാലയിട്ട് പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത് അദ്ദേഹത്തിന് സുഹൃത്തായിരുന്ന ചേരങ്ങാടിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ജന്മഭൂമി പത്രം അത് വളരെ വിശാലമായി എഴുതുകയും അദ്ദേഹം ഹൈന്ദവ വിശ്വാസികളുള്ള കവിയായിരുന്നു എന്ന് പറയാൻ വേണ്ടി അത് കോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശബരിമലയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പാർട്ടിയുടെ ചില അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ചില വിപ്ലവത്തിൻ്റെ ചില ചട്ടക്കൂടുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നതുകൊണ്ട് മാത്രം അതിൽ നിന്ന് അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. അത് സത്യമാണോ?
വെറുതെ കാര്യം അങ്ങനെ ഒരു ചോദ്യം എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. ഒരിക്കലും നീ ഒരു ഇതിനും ഇതായത് നീ വേറും മനുഷ്യനായിട്ട് നിൻ്റെ മനസ്സിലേക്ക് എന്ത് വിചാര വികാരം വരുന്നു അതിനെ നീ ശ്രദ്ധിക്കുക. അല്ലാണ്ട് അതില്ല, അത് തെറ്റാണ്, അത് നീ ഒരാളെ ദ്രോഹിക്കുമ്പോൾ മാത്രമേ തെറ്റാവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നിനക്ക് അതിനായിട്ട് എത്ര വേണമെങ്കിലും റിഫൈൻ ചെയ്യാം. ഒരു കാലത്തും ശബരിമലയ്ക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ട് മുത്തശ്ശിയമ്മ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ പാട്ട് ഇപ്പം ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയിട്ടും സന്നിധാനത്തിൽ വന്ന് എത്തുവൻ്റെ ഹൃദയമാണ്, ഹൃദയം അവിടെ ചെന്ന് കാണും കാര്യം ആ ഒരു പാട്ട് എഴുതാൻ. അത് മാത്രമല്ല, ഒരു സാധാരണ ഒരു അയ്യപ്പൻ ചെന്ന് കയറുന്ന അഭിഷേക രീതിയൊന്നുമല്ല, നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതെവിടെ ഇരുന്നാലും ചെയ്യാം, അതിൽ നിൻ പ്രസാദം ചാലിച്ചതിൻ്റെ ഇതിലുണ്ട്. അപ്പം ഇരിക്കുന്നവിടെ ഈശ്വരനാക്കുക എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ നല്ലവനാകുക, നന്മയുടെ നീ നിനക്ക് നിന്നെ നന്മയുടെ അംശം കൂടി വരും തോറും മനുഷ്യൻ മൈനസ് മാലിന്യം സമം ദൈവം. അത് അച്ഛൻ എന്നെ പഠിപ്പിച്ച ഒരു ഇക്വേഷൻ.
എങ്ങനെ?
മനുഷ്യൻ മൈനസ് മാലിന്യം സമം ദൈവം.
ഓക്കെ.
അപ്പം നമ്മളെ മാലിന്യം കുറഞ്ഞോണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളിലേക്കാണ് വരുന്നത്. അതിന് നീ അന്വേഷിച്ച് നടന്നിട്ട് ആർക്കും ഒരു കാര്യവുമില്ല. ഇന്ന് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കുക. അല്ലാണ്ട് ഒരു നടകൾ പോലും നടന്നു പോയി അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ നേരെയായാൽ നിൻ്റെ അടുത്തേക്ക് ഈ പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ വന്നിരിക്കും എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് ഒരിക്കലും ഇന്നടത്ത് മുത്തശ്ശിയമ്മ നിർബന്ധിച്ചൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം അങ്ങനെയായിരുന്നു അവരുടെ ജന്മം വളർച്ചയൊക്കെ. അപ്പോൾ ആ മുത്തശ്ശിയമ്മ എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളൊരു മകൻ്റെ കടമ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഗുരുവായൂരൊക്കെ പോയി വീട് വലിച്ച ചരിത്രമൊക്കെ ഉണ്ട്. വലിയ വിഷയം അതൊക്കെ. അവിടെ പോയി വീട് വലിച്ചു എന്നിട്ട് അവർക്ക് എല്ലാവരും കീറി പിടിച്ചു വേളമൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഈ ടി വിയും ചാനലൊന്നും ഇല്ലാത്ത ഒരാളെ അറിയില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നു വീഡിയോ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാം കയറി പിടിച്ചു. പിന്നെ പരിചയമുണ്ട് പരിചയമുണ്ട് പുത്തൂരുണ്ട് കൃഷ്ണൻ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുണ്ട്, അങ്ങേർക്ക് മനസ്സിലായിച്ചേ. അപ്പോൾ അവർക്ക് ചെന്ന് പിടിച്ചു മാറ്റിയപ്പോൾ അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അപ്പോൾ പിടിച്ചവരോട്, നിങ്ങളിപ്പോൾ ഒരു തൃക്കൈ വെണ്ണ, നിങ്ങളിൽ ഒരു പുഷ്പാഞ്ജലി, നിങ്ങളൊരു പാൽപ്പായസമായിരിക്കും നേർന്നിരിക്കുന്നത്, എനിക്കും ഇവിടെ ഒന്ന് അങ്ങനെ നേരാൻ, ഞാൻ നേർന്നത് ഒരു വീഡിയോ വലിച്ചോളന്ന എന്നകം തീർച്ചയായിരുന്നു. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു അടുപ്പത്തിൻ്റെ ഒരു വിഷയമുണ്ട്. ഇപ്പം നല്ല ഇപ്പം തത്വം നമ്മൾ നമുക്കിടയിൽ ഒരു ശില ഒരു പ്രതിബന്ധമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. യഥാർത്ഥ ശക്തിയും പ്രകൃതിശക്തിയിൽ പ്രകൃതിയിൽ ശക്തി ഉണ്ടെന്നുള്ളത് എന്തായാലും വയലാറിന് വിശ്വാസമുണ്ട്, ഉറപ്പാണ്. പ്രളയ വൈകുതിയിലെ കാര്യമൊക്കെ പറയുന്നതാണ്, എല്ലാം സെക്കൻഡുകൾ കൊണ്ട് ദീപാവലി ഉണ്ടാക്കുകയും സെക്കൻഡുകൾ കൊണ്ട് സൗരഭ്യം ഇറങ്ങുകയൊക്കെ ചെയ്യുന്നൊരു മഹാശക്തി, അതിനൊരു പേരിട്ട് വിളിക്കാൻ വിളിക്ക് താല്പര്യമില്ലായിരുന്നു. അത് സത്യമല്ല, അതിലുണ്ടായിരുന്നു. അപ്പം ആ അടുപ്പമുണ്ടല്ലോ അതിനെ, ഇപ്പം ഈ ഇടയ്ക്ക് ഇടനിലക്കാരില്ലാത്ത ഒരു പ്രപഞ്ചശക്തിയായിട്ടുള്ള ഒരു മനുഷ്യബന്ധം, അത് സൃഷ്ടിക്കേണ്ട വയലാർ ആഗ്രഹിച്ചിരുന്നു. അതിനെ ഇടനിലക്കാരായിട്ട് ആരൊക്കെ തടസ്സം നിന്നുണ്ടോ അവരെയൊക്കെ ചീത്തയും പറഞ്ഞിട്ടുണ്ട്.
അല്ലെ, ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഗുരുവായൂർ പോയി ബീഡി വലിച്ചോ എന്ന് പറയുമ്പോൾ ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണോ അല്ലയോ ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണെന്ന് വിശ്വസിച്ചിരുന്നു അദ്ദേഹം.
അല്ല, ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ. ഈ ആചാരം തന്നെ ശരി, നമ്മൾ കാണുന്ന ആചാരങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ എങ്ങനെ അറിയാം? അത് തന്നെ ഒരു പ്രശ്നമല്ലേ? എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പം ഉദാഹരണം, ഇപ്പം താലപ്പൊലി ഭഗവാനോട് ബന്ധപ്പെടുത്തി എന്നോ തുടങ്ങിയ ഒരു ആചാരം. പക്ഷെ സത്യത്തിൽ അതിന് ക്ഷേത്രമായിട്ട് യാതൊരു ബന്ധമില്ല. അതൊക്കെ വേറെ ചില സ്വാർത്ഥ ബുദ്ധികളുടെ നാട്ടിൽ എത്ര സുന്ദരവാനുണ്ടെന്ന് അറിയാൻ വേണ്ടി പിന്നെ പരേഡ് നടത്തുന്ന പരിപാടിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം എൻ്റെയൊക്കെ മുതുമുത്തശ്ശന്മാർ പറഞ്ഞതായിട്ട് ഞാൻ അറിയാം. അവർക്കറിയണം നാട്ടിൽ എത്ര പേര് പെണ്ണുങ്ങളുണ്ട്, അവരെ പ്രദർശിപ്പിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ പേര് പറയുമ്പോൾ ആൾക്കാരറിയും. അതുകൊണ്ട് നന്മ കിട്ടിയവരുണ്ടാകും നമുക്കറിയത്തില്ല. അപ്പോൾ ഉണ്ടാകാമല്ലോ. ഇപ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു കുട്ടിയെ നല്ല കുട്ടിയെ അന്വേഷിക്കാം, ശരി കല്യാണം കഴിച്ചു, അതിന് കല്യാണം നടന്നതാണ്. അതുകൊണ്ടായിരുന്നു ഒപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു സ്വാർത്ഥതയുടെ ഒരു വൃത്തികെട്ട കണ്ണുകൊണ്ടായിരുന്നു, സത്യമാണ്. അപ്പോൾ ആചാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആചാരങ്ങൾ ഇതാരെങ്കിലും ഒറിജിനലാണോ അതോ അങ്ങനെ ആചാരം വേണോ വേണ്ടായോ, അതാണ്. അത് പലർക്കും ചോദിക്കാനും ഭയമുണ്ട്. ദൈവത്തോട് ബന്ധപ്പെട്ട് പറയുമ്പം പലർക്കും അതിനത് ഭയമുണ്ടാകും ചോദിക്കാൻ. അതുകൊണ്ട് പലരും ചോദിക്കുന്നതിനേ ഉള്ളൂ.
തീർച്ചയായും. എന്തായാലും വയലാർ രാമവർമ്മയിൽ നിന്ന് വയലാർ ശരത്ചന്ദ്ര വർമ്മയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ അവർ തുടർച്ച എന്ന രീതിയിൽ ചോദിക്കട്ടെ, വയലാർ രാമവർമ്മ എഴുതിയതുപോലുള്ള കവിതകളോ ഗാനങ്ങളോ എഴുതാനുള്ളൊരു ധൈര്യം താങ്കൾക്ക് ഇപ്പോഴുണ്ടോ?
അതിന് രണ്ട് കാര്യം വളരെ പച്ച രീതിയിൽ പറഞ്ഞാൽ, വയലാർ ഇല്ലാണ്ടായപ്പോൾ വയലാറിനെ നോക്കാൻ മലയാളികളുണ്ടായിരുന്നു. ശരത്ചന്ദ്ര വർമ്മ ഇല്ലാണ്ടായാൽ അതുപോലെ നോക്കും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള വിശ്വാസം എനിക്കില്ല. അല്ല, പക്ഷേ വേറെ ഒന്നുമില്ല, അത് അതിൻ്റെ റീച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നത് രണ്ട്, നേരത്തെ പറഞ്ഞ പോലെ വാക്കിനെ വാക്കുകൊണ്ട് എതിർക്കുന്നൊരു കാലമല്ല. നമ്മളെന്തെങ്കിലും എഴുതി കഴിഞ്ഞ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും പിന്നെ നമ്മുടെ വണ്ടിയിൽ വന്ന് വീടാക്രമിക്കുകയും അല്ലെങ്കിൽ പിന്നെ മകളെ അതിന് അല്ലെങ്കിൽ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നൊരു തലത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കുക, എൻ്റെ കൈ തന്നെ ഭാര്യ പലപ്പോഴും പിടിച്ചിട്ടുണ്ട് എഴുതുമ്പോൾ. മറുപടി പറയണ്ട എന്ന് പറയുമ്പോൾ ഒരു കുടുംബനാഥൻ നിലയ്ക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ, ഇല്ലേ? അപ്പം അവരെ കൈ പിടിക്കണമെങ്കിൽ അതും കൂടെ നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പം ഞാനീ പിന്നെ സബരിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രോള് പോസ്റ്റ് ചെയ്ത് പറഞ്ഞ ഭയങ്കര ട്രോളായിരുന്നത്.
പക്ഷെ അതൊരു ഒരു പക്ഷേ ഒരു കടുത്ത സ്ത്രീ വിരുദ്ധത കൂടി ഇല്ലായിരുന്നു ആ ട്രോള്.
ഇല്ല, അത് വെറുതെ ഒരു ട്രോൾ ഇട്ടേ ഉള്ളത്. ചുമ്മാ ഒരു തമാശ.
താങ്കളെപ്പോലൊരു വ്യക്തി
എന്നെപ്പോലൊരു ആൾ ചെയ്തു എന്നുള്ളതാണ് അത് വിഷയം. അത് അത്രേ ഉള്ളൂ. എനിക്ക് ചിരിക്കാൻ പാടില്ല എന്നും ഇവിടെ നിന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് ചിരിക്കാം, എനിക്ക് തമാശ പറയാം, അല്ലാണ്ട് അതൊന്നും പാടില്ല. ഞാനിങ്ങനെ പിന്നെ ഏകപത്നി വ്രതം എടുക്കുന്ന ഒരു മനുഷ്യനായിട്ട് അങ്ങനെയൊന്നും പറ്റില്ല. എനിക്ക് ജീവിതത്തെ സന്തോഷിക്കണം, അതൊക്കെ എൻ്റെ ഒരു ആവശ്യമല്ലേ. പക്ഷെ അത് വേറെ വയലാറിൻ്റെ മകൻ എന്ന നിലയിൽ ഞാനത് പറയാൻ പാടില്ല എന്ന് പറയുന്നു. ഒരു പൊതുവായി എനിക്കെതിരൊരു ഇത്. പക്ഷേ വയലാറും പറഞ്ഞിട്ടുണ്ട് തുമ്മയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതേപോലെ മറുപടി എഴുതിയിട്ടുണ്ട്. ഇപ്പം ശബരിമലയിൽ തന്നെ സൂര്യോദയം എഴുതി അതേ പേപ്പറിൽ തന്നെ ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തും കല്ല്, അതും എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ അതാകുമ്പോൾ ഞാൻ പറഞ്ഞു, അന്ധമായിട്ട് അടിമയായി പോകുന്നതിനൊക്കെ നല്ലത് വിവേചനപരമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരാളായിട്ട് പോകുമ്പോൾ ശരി തെറ്റ് മനസ്സിലാക്കി പോകുന്നത് ശരിയാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കാനായിട്ട് ഇപ്പം ഇന്നതല്ല, ഇപ്പം കുറച്ചുകൂടിയൊക്കെ എല്ലാ മാധ്യമങ്ങളും റീച്ചബിളാണ് എല്ലായിടത്തും. പണ്ടതൊന്നുമില്ല, ഒതുക്കുന്നോ ഒതുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം. ഇന്നതല്ല, ഇന്ന് ആർക്കും പ്രതികരിക്കാമെന്നൊരു കാര്യം. ആ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വിഷയം. അങ്ങനെ വരുമ്പോഴാണ് ആ ധൈര്യമില്ലായ്മ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. ഇപ്പം ഞാനൊരു ആശയം ഇട്ടു, എനിക്ക് മറുപടി സ്ട്രോങ് ആയിട്ട് വന്നു നല്ല ആശയത്തിൽ, ഞാൻ റെഫർ ചെയ്യും. അപ്പം എൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് ആ നല്ല മറുപടിയാണെങ്കിൽ. മറ്റതാകുമ്പോൾ പേടിയാണ് രണ്ടാമത് എഴുതാൻ. അന്നേരമാണ് ഈ ഭാര്യ കൈ കീറി പിടിക്കുന്നത്. അതനുസരിച്ചല്ലേ പറ്റുള്ളൂ.
അല്ല, ആ ഒരു പേടി കൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പോൾ താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വയലാറിൻ്റെ അതേ നിലപാടുകളും വിശ്വാസങ്ങളും തന്നെയാണ് താങ്കൾക്കും എന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗാനങ്ങളിൽ പോലും താങ്കൾ കവിതകൾ എഴുതുന്നത് ഒരു പക്ഷേ വയലാർ എഴുതുന്നവരെ കവിതകൾ താങ്കൾ എഴുതുന്നില്ല, ഗാനങ്ങൾ എഴുതുമ്പോൾ പോലും വയലാർ എടുത്തിട്ടുള്ള അത്രയും ശക്തമായ വാക്കുകളോ ഗാനങ്ങളിലുള്ള നിലപാടുകളോ, പല നിലപാടുകളായിരുന്നു നമ്മൾ പറഞ്ഞു, പക്ഷേ നിലപാടുകൾ എടുക്കുമ്പോൾ പോലും അത്രയും ശക്തമായ അത് അവതരിപ്പിക്കാൻ താങ്കൾ ശ്രമിക്കാറില്ല, ആ പേടി കൊണ്ടാണോ?
എനിക്ക് ഭയമുണ്ട് തീർച്ചയായും. ഞാൻ പറഞ്ഞു ഭയമുണ്ട് എന്നുള്ളത് 100% ഞാൻ അംഗീകരിക്കുന്നു. കാര്യം ഞാൻ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ എഴുത്തിൻ്റെ ഒരു ശീലം എനിക്കുണ്ടെങ്കിൽ അച്ഛൻ്റെ ധൈര്യത്തേക്കാൾ കൂടുതൽ അമ്മയുടെ ഒരു നിസ്സംഗത എന്നെ കൂടുതൽ പരിശീലിക്കുന്നു. കാര്യം ഞാൻ ഒരു 15 വയസ്സിലേക്കാണല്ലോ നമ്മൾ ഈ ഇങ്ങനെ ജീ ലോകത്തിലേക്ക് എടുത്ത് ചാടുന്നത്. അപ്പോൾ അതിൻ്റെ ധൈര്യം തരേണ്ടയാൾ ആണാണ് അച്ഛനാണ്. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് അന്നൊരു സാമ്പത്തികമായി വളരെ മോശമായിട്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പോലും എനിക്ക് കുവൈറ്റിൽ കൊക്കക്കോള ജോലി കിട്ടി 5 വർഷം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ. 5 വർഷം നമുക്ക് ജോലിയുള്ളൂ. പക്ഷെ 5 വർഷം കൊണ്ട് നമ്മൾ നന്നായിട്ട് സമ്പാദിച്ച നമുക്ക് അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ലീവ് തരില്ല. അങ്ങനെ ഒരു ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ അമ്മ സമ്മതിച്ചില്ല, നീ പോയാൽ ഇവിടെ ആരുണ്ട്. അപ്പം അങ്ങനെ അമ്മ എന്നെ ഇങ്ങനെ, അമ്മയുടെ ആ ഒരു കാര്യം ഞാൻ മാത്രമല്ലേ ആണുള്ളൂ, ബാക്കി എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ നമുക്ക് ജീവിതത്തിൻ്റെ ധൈര്യം, ഭയം തോന്നണ്ടാണ്ട് ജീവിതത്തിനെ ഫേസ് ചെയ്യേണ്ട സമയത്തൊക്കെ ഞാൻ ഭയപ്പെട്ട് തന്നെയാണ് വളർന്നത്. പക്ഷെ അന്ന് അച്ഛൻ്റെ ഒരു പിൻബലം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞതിൻ്റെ ആ ധൈര്യത്തിൻ്റെ ഒരു പിന്തുടർച്ച എൻ്റെ നാക്കത്തും ഉണ്ടാകുമായിരുന്നു. ധൈര്യക്കുറവൊന്നുമില്ല, ഇതാണ് ഇങ്ങനൊരു ഭയം നമ്മളെ പണ്ട് മുതലേ പിടിച്ച് വലിച്ചിരുന്നുണ്ട്.
വയലാർ ഒരു പക്ഷേ അകാലത്തിൽ ഒരുപാട് കവിതകളും ഗാനങ്ങളും എല്ലാം ബാക്കി വെച്ച അകാലത്തിൽ മരിച്ചുപോയ ഒരാളാണ് വയലാർ രാമവർമ്മ. താങ്കൾ പക്ഷേ ഈ രംഗത്തേക്ക് വരുന്നത് ഏറെ വൈകിയിട്ടുമാണ്. അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളതും, കുട്ടിക്കാലത്ത് താങ്കൾ എഴുതുമായിരുന്നോ, അച്ഛനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ, അച്ഛൻ്റെ അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സാഹിത്യം വായിക്കും എന്നല്ലാണ്ട് ഒരു വരി പോലും എഴുതാനായിട്ടോ അച്ഛനെ കാണിക്കാനായിട്ടോ ഉള്ള അങ്ങനെ ഒരു മാനസികാവസ്ഥ. ഞാൻ അത് കഴിഞ്ഞും ഞാൻ പറഞ്ഞില്ലേ, ജീവിതമായിട്ട് കുടുംബമായിട്ട് ഞാൻ ഉൾവലിഞ്ഞു പോയി എന്ന് അന്ന് തന്നെ കളിയാക്കിയതും കൂടിയാണ്. കാര്യം ഞാൻ ജോലി ചെയ്തത് മക്ഡവൽ എന്നുള്ള യു ബി ഗ്രൂപ്പിൻ്റെ മദ്യ കമ്പനിയിലാണ്. വീടിനടുത്തെന്നുള്ളതാണ് എൻ്റെ അട്രാക്ഷൻ. 4 പേർക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള പണമില്ല, അപ്പോൾ ഒരാൾക്ക് ജോലി കൂടി തരൂ. ഞാനങ്ങനെ ജോലിക്ക് കയറി, ബാക്കി അവരുടെ പഠിത്തം മുടക്കാണ്ട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം നിർത്തിയിട്ട് പഠിച്ചു വീടിനടുത്ത്. പക്ഷേ അതിനെ വരെ തെറ്റിദ്ധരിച്ചു ആൾക്കാർ. വയലാറ് മദ്യപിച്ച് ഭരിച്ചു, വയലാറിൻ്റെ മകൻ മദ്യ കമ്പനിയിൽ എന്ന് വരെ വാർത്ത വന്നൊരു സംഭവം അന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പറഞ്ഞിട്ടില്ല എനിക്ക് ജീവിതം വരുന്നത്. അച്ഛൻ എന്ന് പറയുന്ന ആൾ കടലിൽ പോയി മരിച്ചു തോന്നിച്ചിട്ട് മകന് വള്ളത്തേ കയറാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അത് ജീവിതമാണ്. അത് തെറ്റിദ്ധരിച്ചു. പക്ഷെ അങ്ങനെയുള്ള സമയത്തൊക്കെ എനിക്ക് ഈ സാഹിത്യപരമായിട്ടോ അല്ലെങ്കിൽ സ്വപ്നപരമായിട്ടോ സൗന്ദര്യപരമായിട്ടോ ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയല്ല. കാര്യം 3 അനിയത്തിമാരുടെ ഉത്തരവാദിത്വം. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളുടെ അത് വായനയൊക്കെ നിന്നതിൻ്റെ ഞാൻ ശരിക്കൊരു കുടുംബത്തിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ട ആളായി. പക്ഷെ ക്രമേണ അത് പിന്നെ അച്ഛൻ ഇഷ്ടമില്ലാത്തൊരു മേഖല തന്നെയായിരുന്നു സിനിമ. എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു സിനിമയിലേക്ക് നീ പോകരുത്, നിന്നെ വിടുകയല്ലേ, ദക്ഷിണാമൂർത്തിസ്വാമി വന്നിട്ട് വരെ അച്ഛൻ ഓടിച്ചതാണ്. മദ്രാസിൽ പഠിപ്പിക്കാം, ഒപ്പം ഞാൻ സംഗീതം പഠിപ്പിക്കാം, അത്യാവശ്യമൊക്കെ ചെറുതായിട്ടൊക്കെ പാടും. അപ്പോൾ സമ്മതിച്ചില്ല. അങ്ങനെ ആ പക്ഷേ ക്രമേണ ഡോക്ടറാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് നഷ്ടമാകും, അതും പോയി. പിന്നെ ഇങ്ങനെ ഒരു വഴിത്തിരിവ് പോലെ ഉണ്ടായതാണ് സിനിമയിൽ, അതും താമസിച്ചു. ഇത് തന്നെ എൻ്റെ കാര്യം.
എന്തുകൊണ്ടൊരു സിനിമാ ഗാനരചയിതാവ് മാത്രം നിൽക്കുന്നു, ഒരു കവിയായി മുൻനിരയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച കവിതകൾ കാര്യമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്?
ഇല്ല ഇല്ല ഇല്ല, കാര്യമാണ് വീക്കിലുകളിലൊക്കെ വന്നേ ഉള്ളൂ, സമാഹരിച്ചിട്ട് പോലും ഇല്ല. അല്ല, ഒന്നാമത് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് പിടിച്ചു വാങ്ങണം എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴുള്ളൊരു അവസ്ഥയിൽ 2 തരം കവികളുണ്ട്, അക്കാഡമിക് കവികളുണ്ട്. അതാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഈ അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന ഒരു കവിയും മനുഷ്യൻ്റെ പക്ഷത്ത് കൂട്ടത്തിൽ നിന്ന് പിന്നെ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ശരി ആ കൂട്ടത്തിൽ നിന്നൊക്കെ നടന്ന് എഴുതിയാൽ മതി എന്നുള്ളൊരു ഒരു പ്രസിദ്ധീകരിച്ച് ഒരു കടമ നിർവഹിക്കുന്ന പോലെ നീ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, അച്ഛനാകണം എന്നൊക്കെ പറയുന്ന ചില അങ്ങനത്തെ ഇതുണ്ട്. എനിക്ക് അങ്ങനെയുള്ളൊരു താല്പര്യമോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമോ ഉള്ള ഒരാളല്ല, ഒരുപക്ഷെ അതായിരിക്കും.
പക്ഷെ വയലാറിന് ഒരു അദ്ദേഹത്തിന് ഒരു കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും ലോകത്തെ മാറ്റാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങളിലും കവിതകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഒരു ഭയങ്കരമായ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഇപ്പോൾ ഉണ്ടോ, താങ്കളുടെ കവിതകളിലൂടെയോ അല്ലെങ്കിൽ ഗാനങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഗാനങ്ങളിലൂടെ?
ഞാനതാ നീ നേരത്തെ പറഞ്ഞത്, വയലാർ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും കുറേ ചെയ്തു തീർക്കണം, അത് ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്തണം. അതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് സത്യത്തിലുണ്ട് വളരെ ഏറ്റവും നല്ല മീഡിയമാണ് സിനിമ, പക്ഷേ നമുക്ക് അത്രയും ഗൗരവപരമായ ഒരു കാര്യം പറയാനുള്ള സിറ്റുവേഷൻ ഇപ്പോൾ സിനിമയിലില്ല. അത്രയും ഗൗരവമായിട്ട് ഞാനൊരു പാട്ട് എഴുതിയിട്ട് തന്നെ അത് നല്ല സിനിമ, അത് വളരെ ലാഘവത്തോടെ എടുത്തത് എനിക്ക് ഭയങ്കര പേര്. ശാന്തിയുടെ തീരങ്ങൾ രാവണന് നൽകുന്നു, സീതയുടെ കണ്ണീരിൽ രാമകഥമായിരുന്നു എന്നൊരു പാട്ട് ഞാൻ എഴുതിയതാണ്. പെൺകണ്ണീരാണല്ലോ എല്ലാത്തിൻ്റെയും, ഏത് ചരിത്രവും ഇല്ലാണ്ടാക്കുന്നതിൽ പെണ്ണിൻ്റെ ഉയർച്ചയും കണ്ണീരും ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ആ പാട്ട് ഒരു ഒന്നുമല്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ ദാസേട്ടനൊക്കെ പാടിയിട്ട് അതിൻ്റെ ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ഇവൻ അവൻ അങ്ങനെയൊക്കെ വന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥിതിയുണ്ടല്ലോ. പക്ഷെ അങ്ങനൊരു സിറ്റുവേഷനും വരുന്നില്ല ഇപ്പം നമുക്കത് ബോധ്യപ്പെടുത്താൻ. പിന്നെ കവിത എന്നൊക്കെ പറഞ്ഞ് എഴുതി വരുമ്പോൾ ഇത് എത്ര പേര് ഫേസ്ബുക്കിലൊക്കെ എടുത്തിടാം, ഒരു വിവാദം ഉണ്ടാക്കും, പക്ഷെ എല്ലാം യൂസ് ആൻഡ് ത്രോ എന്നുള്ള സംസ്കാരം നമുക്ക്. അപ്പോൾ പിന്നെ അവിടെ എവിടെയാണ് ശാശ്വത മൂല്യത്തിന് സ്ഥാനം എന്നുള്ളതാണ് പ്രശ്നം. അവിടെയൊക്കെയാണ് ഇപ്പം എൻ്റെയൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ, ഞാൻ 2 തലമുറയുടെ നടുക്ക് പോകുന്നവനാണ്. ഈ പഴയ തലമുറയുടെ ഒരു ശാഠ്യവും എന്നാൽ ഉറപ്പുള്ള ശീലവും, പുതിയ തലമുറയുടെ ഒരു ലാഘവ ബുദ്ധിയുണ്ടല്ലോ എന്തിനേയും വെറുതെ. അപ്പം ഇതിനിടയിൽ കൂടി 2 തലമുറയെ എങ്ങനെ തൃപ്തിപ്പെടുത്തി പോകാം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പഴയതിനെ കുറച്ച് ഉപേക്ഷിച്ചാലും പുതിയ ലോകത്ത് ജീവിക്കേണ്ടി വരുന്നത് ശ്രദ്ധിക്കുന്നാലേ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം നാളിന് അടുത്ത തലമുറ മോളുടെയൊക്കെ തലമുറ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന പഴയ മൂല്യത്തിന് നന്മ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഭാഷയിലൂടെ എനിക്ക് മലയാളത്തിലാകുമ്പം എനിക്ക് ഒന്നുകൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഭൂമിയുടെ ഭാഗത്തുള്ള പോലെ ഓസ്ട്രേലിയയിലും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അതൊരു എനിക്കും ഒരു ആഗ്രഹം തോന്നി. വയലാറിന് വയലാറും പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ എങ്ങനെ ഇതിനകത്തേക്ക് ലയിപ്പിക്കാം, ഇത് അത് എത്രമാത്രം ഇത് പ്രചരിപ്പിക്കാം എന്നുള്ളൊരു ആഗ്രഹം.
ഓക്കെ, എന്തായാലും താങ്കളുടെ ഗാനങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കവിതകൾ കാര്യമായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾ അത്യാവശ്യം പാടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. താങ്കളുടെ ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ആലപിക്കാൻ കഴിയുമോ?
ഞാനങ്ങനെ കവിത എനിക്ക് ഞാനൊരു ചൊല്ലുന്ന ആളല്ല.
അച്ഛൻ്റെ കവിതകൾ പലപ്പോഴും ഗാനങ്ങൾ
അല്ല, പക്ഷേ ഞാൻ ചൊല്ലു. അപ്പം ഞാൻ വരെ ഒരു അമ്മയെ കുറിച്ച് ഒരു നാല് പേര് പറയാം. ഞാൻ തന്നെ എഴുതിയത്. വർഗീയ സ്വാർത്ഥതയ്ക്കപ്പുറം നിൽക്കുന്ന സ്വർഗീയ സത്യമാണമ്മ. അമ്മയായി മമ്മിയായി ഉമ്മയായി എങ്കിലും അമ്മിഞ്ഞ പാലതിൽ വെണ്മ. ആചാരവേഷങ്ങൾ വേറെയാണെങ്കിലും ആത്മാവിലെ ഭാഷ നന്മ. വല്ലായ്മ തോന്നിയാൽ അറിയാതെ ചുണ്ടുകൾ ചൊല്ലുന്ന മന്ത്രമാണമ്മ.
അതിൻ്റെ അത് വെറുതെ എങ്ങനെ എഴുതിയുള്ളൂ, അത് അമ്മയെക്കുറിച്ച് എൻ്റെ അമ്മയെക്കുറിച്ച് തന്നെ ഓർത്ത് എഴുതിയ പാട്ട്. കളിയനായി ഞാൻ മാറിയാലും സ്നേഹ കാളിന്തിയാണ് എനിക്കമ്മ. കൈ ചൂണ്ടി അച്ഛനെ ആദ്യമായി കാണിച്ച കൈത്തിരി വെട്ടമാണമ്മ. അമ്മ പറയുന്നതാണ് അച്ഛൻ.
തീർച്ചയായും എന്തായാലും ഒരുപാട് അത്തരമൊരു ഒരു ഒരു നോട്ടിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും എനിക്ക് അവസാനം ഒരു കാര്യം കൂടെയുള്ളു. താങ്കൾ അച്ഛൻ എഴുതിയ കവിതകളിൽ, ഗാനങ്ങളല്ല കവിതകളിൽ, താങ്കൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കവിതകൾ ഒരു കുറച്ച് വരികൾ നമുക്ക് വേണ്ടി ഒന്ന് ചൊല്ലാൻ കഴിയും.
എനിക്ക് അല്ല, അങ്ങനെ അവൻ ഈ കാണാതെ അറിയില്ല ചൊല്ലാനും. പക്ഷേ കവിതകളുടെ ആശയം വെച്ചാൽ എനിക്ക് പല പാട്ടുകളും എനിക്ക് കവിതകൾ അച്ഛൻ്റെ ഇഷ്ടമുണ്ട്. അതൊക്കെ പക്ഷേ നമ്മൾ അതൊക്കെ നമ്മുടെ ഒരു മാനസികാവസ്ഥയില്ലേ, എപ്പോഴും നമ്മൾ പ്രണയ ഉണ്ടാകില്ല, ചിലപ്പോൾ നമുക്ക് പ്രളയവും ചില അതൊക്കെ നമ്മളിലുണ്ടല്ലോ ഇല്ല. അതാ അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പിന്നെ വല്ലാണ്ട് നടന്ന ഇപ്പോൾ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടേണ്ടത് നമ്മൾ പ്രൊക്രൂസ്റ്റസ് ഓർക്കും. തീർച്ചയായിട്ടും, കാര്യം രാഷ്ട്രീയക്കാരൻ നമ്മളായിട്ട് പിന്നെ അവൻ്റെ കട്ടിലിനേക്കാൾ വലുതാണ് പിന്നെ അല്ല അവരുടെ കട്ടിലിനേക്കാൾ വലുതാണ് അവൻ്റെ ഉടലുകളെങ്കിൽ പിന്നെ അരിഞ്ഞു കളയും അല്ലെങ്കിൽ വലിച്ചു കിട്ടുകയും ചെയ്യുന്ന അത് അതങ്ങനെയുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോൾ പ്രഭാത ഗോപുരവാതിൽ തുറന്നു പണ്ട് മനുഷ്യൻ വന്നു. ഭൂമി സനാതയാണ്, ഭൂമിയുടെ നന്മ, മനുഷ്യൻ്റെ വളർച്ച. എന്നാൽ മണ്ണിൻ ജീവൻ, മനുഷ്യൻ വരുമ്പോൾ ഇവിടെ പ്രകൃതി വെറും കൈയോടെ നോക്കി വെച്ചിരുന്നേ, വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്ന് നൽകാൻ നിന്നു മനുഷ്യൻ വന്നപ്പോൾ. പക്ഷെ അവനിവിടെ എല്ലാം ഉണ്ടാക്കി, അമരാവതികൾ വളകാപുരികളൊക്കെ അവരുണ്ടാക്കി. അപ്പോൾ ചുറ്റും നിന്ന ഗ്രഹങ്ങൾക്കൊക്കെ അസൂയായി ഭൂമികൾ, ഭൂമിയുടെ ഈ സമ്പത്ത്, ഈ വളർച്ച മനുഷ്യനാണല്ലോ. അപ്പം അങ്ങനെ സൂര്യൻ കോപം കൊണ്ട് ജ്വലിച്ചു, ശുക്രനെ കണ്ട് ചുവന്നു. ഭൂമിയെ പണ്ട് വലം വെച്ചിരുന്നാൾ പൂന്തിങ്ങൾക്കല്ല പാടി, പറഞ്ഞയക്കൂ ദേവി മനുഷ്യനെ ഒരു നാൾ ഇതിലേ കൂടി. 64 എഴുതിയ കവിതയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങുന്ന നോക്കി. അപ്പം അങ്ങനെയുള്ള ചില പോസിറ്റീവ് സാധനങ്ങളല്ലോ.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ വയലാർ സരചന്ദ്രവർമ്മ. ഇത്രയും നേരം വയലാർ രാമവർമ്മയെക്കുറിച്ചും താങ്കളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളുടെയും താങ്കളുടെ ഗാനങ്ങളുടെയും എല്ലാം സത്തയെക്കുറിച്ചും ഇത്രയും സംസാരിച്ചതിന്.
അല്ലാതെ മാത്രമല്ല, എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും ദൂരം 10,000 കിലോമീറ്റർ താണ്ടി വരുമ്പോഴും ആ ഭാഷയ്ക്ക് ഇവിടെ ഒരു വേരുണ്ട്. അത് ചെയ്യാണ്ട് നോക്കാൻ ഇവിടെ ആൾക്കാരും ഉണ്ടെന്നുള്ള അറിയുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും വ്യക്തികൾക്കും പ്രത്യേകിച്ച് SBS അത് വിളമ്പിക്കൊടുക്കാനും ഇങ്ങനെ ഇതുകൊണ്ടല്ലോ ഇവിടെ. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും ഇത് പ്രേക്ഷകരിലും അല്ല ശ്രോതാക്കളിലും എണ്ണം കൂടിക്കിട്ട് വരട്ടെ. ഇതിൻ്റെയൊക്കെ സമ്പർക്കങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള എല്ലാ നന്മകളും SBSനും ഇവിടെ ഉള്ള ആൾക്കാർക്ക് പരസ്പരം പങ്കുവയ്ക്കാനും കഴിയട്ടെ എന്നൊരാഗ്രഹത്തോടെ വയലാർ കുടുംബത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഇവിടെ ഉള്ള എല്ലാ മലയാളികൾക്കും നന്ദി പറയുന്നു.
Hear more stories in your language by visiting sbs.com.au.